നീലച്ഛൻ അതിരാവിലെ മലക്കപ്പാറയ്ക്ക് പോവുകയാണ്. നാളത്തെ കുർബാന മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ്. 26 വീട്ടുകാരാണ് ഒരേ ദിവസത്തെ കുർബാനയ്ക്ക് പണമടച്ചിട്ടുള്ളത്. അവരിൽ തന്നെ 20 കൂട്ടർ സ്ഥാപിത തിരുകർമ്മമായി ആഘോഷമായ കുർബാനയ്ക്ക് പണമടച്ചിട്ടുള്ളവരാണ് പണമടച്ചിട്ടുള്ളവരാണ് ആരൊക്കെ പണമടച്ചാലും ഒരു കുർബാനയെ ചൊല്ലാൻ പറ്റൂ. പൊന്തേക്കൻ തോമക്കുട്ടിയുടെ പേരിലാവും അത്. അവരാണ് അന്നേ ദിവസത്തേക്ക് ആദ്യമായി പണം കിട്ടിയ കൂട്ടർ. 26 പകുതിയിലധികവും പെണ്ണുങ്ങളാണ്. കുർബാന തോമക്കുട്ടിയുടെ പേരിലാകിയാൽ തങ്ങളുടെ ഇടയിൽ നിന്ന് വേർപിരിഞ്ഞു പോയി സഹോദരൻ എന്നേ പറയാൻ പറ്റൂ. എന്നുവെച്ച് മരിച്ച സഹോദരിമാർക്ക് കുർബാനയുടെ ബലം കിട്ടാതെ വരരുത്. കുർബാന ചൊല്ലുന്ന അച്ഛൻ്റെ മനസ്സിൽ അവരെല്ലാവരും ഉണ്ടായിരിക്കണം. സ്കൂളിൻ്റെ ചില കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ മാനേജർക്ക് പകരം കരീക്കൻ പോകണം. 11 അരമനയിലെ മീറ്റിങ്ങിൽ സംബന്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിൽ ഉറപ്പിച്ച് പിന്നെ ഏറെ നേരം അയാൾ ചരിത്രം വായിച്ചുകൊണ്ടിരുന്നു. ധാനിയലച്ഛൻ മലക്കപ്പാറയ്ക്ക് പോകുന്നതിനെ ഒരു തരത്തിലും അയാൾക്ക് ന്യായീകരിക്കാൻ കഴിഞ്ഞില്ല. കാട്ടുകള്ളന്മാരെ രക്ഷിക്കാനാണെന്ന് ധാനിയലച്ഛനും അറിയാം. ഗതികേട്, ധാനിയലച്ഛൻ പറഞ്ഞു. രാഷ്ട്രീയക്കാരാണ്. സ്കൂള് ചോദിച്ചാൽ കോളേജ് തരും, ആശുപത്രി ചോദിച്ചാൽ മെഡിക്കൽ കോളേജ് തരും, ചാരിറ്റി ഫണ്ടിലേക്ക് 1000 ചോദിച്ചാൽ നികുതി വെട്ടിപ്പുകാർ 10,000 എടുത്തു തരും. പുറത്തുനിന്ന് കാശ് വരുന്നതിന് സർക്കാർ എതിരെയല്ലെന്ന് പറയും. അനാഥശാലയ്ക്ക്, കുഷ്ഠരോഗ ആശുപത്രിക്ക്, വൃദ്ധസദനങ്ങൾക്ക് എന്തോരം വേണം പറ. അങ്ങനെയുള്ള ഉദാരമതികളോട് എതിർത്ത് നിൽക്കാനും അവരുടെ ഇഷ്ടക്കേട് സമ്പാദിക്കാനും പോകുന്നത് വിവരക്കേടാണ്. മലക്കപ്പാറയിലെ കുടിയേറ്റ ക്രിസ്ത്യാനികൾക്ക് ഇത് വല്ല തേങ്ങയുടെ മൂട് അറിയോ? കുടിയേറ്റ ക്രിസ്ത്യാനികൾ 8 തടി പിടിച്ചു വെച്ചിട്ടുണ്ട്. കുടിയേറ്റ ക്രിസ്ത്യാനികളോട് തോക്കിൽ കയറി വെടിവയ്ക്കാൻ ആരും പറഞ്ഞിരുന്നില്ല. മലക്കപ്പാറയിൽ ഒരു ഇന്റർനാഷണൽ റെഡീഷൻഷ്യൽ സ്കൂൾ തുടങ്ങാൻ 200 വനഭൂമി പതിച്ചു തരാമെന്ന് ഏറ്റിരുന്ന രാഷ്ട്രീയക്കാരെ വിവരമുള്ള കുടിയേറ്റ ക്രിസ്ത്യാനികൾ ആരെങ്കിലും തടഞ്ഞു നിർത്തുമോ? അവിടെയാണ് ധാനിയലച്ഛന് ചിലത് ചെയ്യാൻ കഴിയുക. കർത്താവിൻ്റെ വഴി സമാധാനത്തിൻ്റെതാണെന്ന് കുടിയേറ്റ ക്രിസ്ത്യാനികളെ ബോധ്യപ്പെടുത്തണം. ധാനിയലച്ഛൻ്റെ പ്രസംഗം ഭക്തജനങ്ങൾക്ക് വളരെ ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ധാനിയലച്ഛൻ പോയി പ്രസംഗിക്കണം. കുർബാനക്കിടയിലും അല്ലാതെയും പ്രസംഗിക്കണം. മലക്കപ്പാറയിലെ കുടിയേറ്റ ക്രിസ്ത്യാനികളിൽ 99% പേരും കത്തോലിക്കരാണ്. അവർക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കണം. കരീക്കന് ചിരി വന്നു. 100 മുൻപത്തെ പ്രസംഗ ശൈലിയിൽ ഒരു മാറ്റവും പാവം ധാനിയലച്ഛൻ ഇതുവരെ വരുത്തിയിട്ടില്ല. ധാനിയലച്ഛൻ്റെ കുട്ടിക്കാലത്ത് പുഷ്പത്തിൽ കയറി നിന്നുകൊണ്ട് അച്ഛന്മാർ നടത്തിയിരുന്ന പഠാർത്ഥകളിലെ വാക്കും വാചകങ്ങളും ഒരു മാറ്റവും കൂടാതെ ധാനിയലച്ഛൻ ഇപ്പോഴും കൊണ്ടു നടക്കുന്നു. ഭൂലോക ദോഷഹീനം ചെയ്യുന്ന ചെമ്മരിയാട്ടിൻ കുട്ടി എന്നൊക്കെയാണ് ഇപ്പോഴും അച്ഛൻ കർത്താവിനെ വിളിക്കുന്നത്. അത് കേട്ടാൽ പ്രീ ഡിഗ്രി പിള്ളേർ ചിരിക്കാൻ തുടങ്ങും. അലസി ഭാഗപ്പെട്ടു, പട്ടാങ്ങയായിട്ടു, വറുതു പുഷ്പം, ബ്ലാവിൽ കുത്തി നോക്കി എന്നൊക്കെ പ്രസംഗത്തിനിടയിൽ പ്രയോഗിക്കാൻ ധാനിയലച്ഛന് മടിയില്ല. വറുതു പുഷ്പം വറീദിൻ്റെ വീട്ടിലുണ്ടായ പുഷ്പമാണോ എന്ന് കുട്ടികൾ ചോദിക്കും കരീക്കനോട്. അലസി ഭാഗപ്പെട്ടുവിന് അബോർഷനുമായി വല്ല ബന്ധവുമുണ്ടോ എന്ന് ചോദിച്ചൊരുത്തനെ കരീക്കൻ ചെവിക്ക് പിടിച്ച് ചുറ്റിച്ചു വിട്ടു. പാവം ധാനിയലച്ഛൻ. ഏത് പ്രസംഗത്തിൻ്റെ മുൻപിലും ഇത്തിരി ലത്തീനും ഇത്തിരി സുറിയാനിയും ധാനിയലച്ഛൻ എപ്പോഴും ചേർക്കും. ഹാശാബൗൽ സാമലാലം അൽമീൻ ആമേൻ എന്ന് തുടങ്ങിയാൽ തന്നെ പ്രസംഗത്തിന് വല്ലാത്തൊരു ഗൗരവം വരുമെന്നാണ് ധാനിയലച്ഛൻ പറയുന്നത്. മലയാളം പറഞ്ഞാൽ ആ ഗൗരവം കിട്ടില്ല. മലയാളത്തിൽ കുർബാന ചൊല്ലാൻ തുടങ്ങിയതാണ് വിശ്വാസം കുറയാൻ കാരണമെന്ന് ധാനിയലച്ഛൻ കരുതുന്നു. പിടികൊടുക്കരുത്. മലയാളത്തിൽ പിടി കൊടുത്താൽ പോയി. ക്രിസ്തുസ് വിക്ടി മാ സാത്രൂർ തൊട്ടിയായി സുവി എച്ച് സാച്ചർദോസ് സുവേവിക് ടിമി ഫുയിറ്റ് ഹോക്ക് എസ്തകോറ പൂസ്മേയം ഹിക് എസ്തഗാലിക്സ് സാഗ്നീസ് മേയി. മിശിഹായിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ, അതാണ് പ്രസംഗം. അങ്ങനെയാണ് പ്രസംഗം തുടങ്ങേണ്ടത്. ആദ്യം ഞെട്ടിപ്പിക്കുന്ന ലത്തീനോ സുറിയാനിയോ, പിന്നെ വേണം മലയാളം. ധാനിയലച്ഛൻ്റെ മലയാളം ഇന്നേ വരെ കരീക്കന് പിടികിട്ടിയിട്ടില്ല. വാക്കുകൾക്കിടയിൽ ആയും ഈയും ചേർത്ത് നീണ്ട് നീണ്ട് കുത്തും കോമയും പുള്ളിയും ഇല്ലാതെ മലയാള ഭാഷയ്ക്ക് ഒരു വെല്ലുവിളിയാണിത്. ആ നമ്മുടെ കർത്താവീശോ മിശിഹ, ആ തൻ്റെ പങ്കപ്പാടിന് മുമ്പ്, ആ ഗതശേമനത്തോട്ടത്തിൽ, ആ തൻ്റെ ചോര മുഴുവനും വിശർത്തുകൊണ്ട്, ആ നമ്മുടെ കർത്താവീശോ മിശിഹ നമസ്കരിച്ചു കൊണ്ടിരിക്കവേ, ആ നമ്മുടെ കർത്താവീശോ മിശിഹ എന്ത് ചെയ്യുന്നു? ഈ പാപികളായ ഈ ദുഷ്ടകടോരന്മാരായ ഈ മനുഷ്യർക്ക്, ഈ കരയില്ലാത്ത കുഞ്ഞാട്, ഈ മനുഷ്യർക്ക് വേണ്ടി ഈ പാപത്തെ ഏറ്റുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഈ നമ്മുടെ കർത്താവിൻ്റെ ആ പങ്കപ്പാടുകളെക്കുറിച്ച് ഓർക്കുവിൻ. ഈ നമ്മുടെ കർത്താവീശോ മിശിഹയുടെ ബ്ലാവിലാണ് ഈ ദുഷ്ടയൂതന്മാർ ഈ ഒരു കുന്തം കൊണ്ട് കുത്തിയത്. ഈ തൻ്റെ പരിശുദ്ധമായ ബ്ലാവിൽ നിന്നും ഈ ചോര ഒരുപ്പിച്ചത്. ആ നമ്മുടെ കർത്താവിൻ്റെ ഈ പങ്കപ്പാടുകളെ ഓർത്ത് കരീക്കൻ അറിയാതെ പൊട്ടിച്ചിരിച്ചു പോയി. ആ നമ്മുടെ കാട്ടിൽ നിന്നും ആ നല്ലവരായ ലോറിക്കാർ ഈ കൊച്ചു തേക്കൻ കഷ്ണങ്ങൾ കൊണ്ടുപോകുമ്പോൾ ആ നല്ലവരായ ലോറിക്കാരെ, ആ വിശ്വാസികളായ ലോറിക്കാരെ ഈ വഴിയിൽ വെച്ച് തടയുന്നത് ആ നമ്മുടെ കർത്താവിനെ ഇഷ്ടപ്പെടുകയില്ല എന്ന് ആ നമ്മുടെ കർത്താവിൻ്റെ നാമത്തിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കരീക്കൻ ലേറ്റുകെടുത്തി. കൊതുവല താഴ്ത്തി കിടക്കയിൽ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു. ഹൃദയത്തിൻ്റെ ഉള്ളറകൾ തുറക്കാൻ പോയില്ല. ആകെ കൂടി അനുഭവപ്പെടുന്ന കനക്കുറവ്, അതാണ് പിടിച്ചു നിർത്തേണ്ടത്. അതിനാൽ കരീക്കൻ ഒന്നും ആലോചിക്കാതെ ഉറങ്ങാൻ പോയി. ജപമാല കയ്യിലെടുത്തു. യാന്ത്രികമായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഉറക്കം വന്നുകൊള്ളും. എന്നാൽ തണുത്തതും ചെറിയൊരു മുളക്കത്തോടു കൂടിയതുമായ കാറ്റ് വരും പോലെ അപ്പോൾ മർഗലീത്ത വന്നു. ഒച്ചയില്ലാതെ അവളുടെ ചുണ്ടുകൾ അനങ്ങിക്കൊണ്ടിരിക്കുന്നു. കരീക്കൻ കണ്ടു, കേട്ടു. രാത്രിയിൽ കർത്താവിൻ്റെ കുരിശിൻ്റെ ചോട്ടിലാണ് ഞാൻ ഇരിക്കുന്നത്. അവൻ ഇനിയും മരിച്ചിട്ടില്ല. കുറുനരികൾ ഊരിയിടുന്നുണ്ട്, രാക്കിളികൾ ചിലയ്ക്കുന്നുണ്ട്. കുന്നിൻ മുകളിൽ അവൻ ഒറ്റയ്ക്കാണ്. ഇരുവശത്തുമുള്ളവർ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മുകളിൽ നിന്ന് ഇറ്റു വീഴുന്ന രക്തം എൻ്റെ നെറുകയിൽ പതിക്കുന്നു. മുഖമുയർത്തിയാൽ എൻ്റെ ചുണ്ടിലും വീഴുന്നു. അവൻ വിഡ്ഢിയായിരുന്നെന്ന് ഞാൻ പറയും. എന്നാലും നീ ഒറ്റയ്ക്കല്ല, ഒറ്റയ്ക്കല്ല, ഞാനുണ്ട്. ഞാൻ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവനോളം ഞാൻ ആരെയും സ്നേഹിക്കുന്നില്ല. റോയ് ഫ്രാൻസിസ് കരീക്കിൻ്റെ ചിരി പൂർണ്ണമായും മങ്ങി. അയാളുടെ മനസ്സ് കനത്തു. ഈ രാത്രിയിൽ അയാൾ ഇനി എങ്ങനെ ഉറങ്ങും?